ورحمه وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ما بعد مهماني رايا سهودرن علي كتاب التوحيد لي أدت أدياي باب لا يذبح لله بمكان يذبح فيه لغير الله إن أدياي ما ഈ അധ്യായത്തിന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് ബാബുൻ. ഇതൊരു ഗ്രന്ഥമാകുന്നു, ഇതൊരു അധ്യായമാകുന്നു. ലായുദ്ബഹുലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അറുക്കപ്പെടാൻ പാടില്ല. ബി മക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അറുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്. തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ അറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിച്ചത്. എങ്ങനെയാണ് അറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കിയത്? അള്ളാഹു തആലക്ക് മാത്രമേ നമ്മൾ അറവ് നടത്താൻ പാടുള്ളൂ. അറവ് എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത രൂപത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാകും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത്, ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവിന് തന്നെ ഒരാൾ അറക്കാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായി അറക്കുന്നു. അള്ളാഹുവിനാണ് അവരെ നിയച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമത്തിലാണ് അവൻ അറുക്കുന്നത്. പക്ഷെ അത് അറുക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? ബി മക്കാനും യുദ്ബഹു ഫീഹി ലിഗൈരില്ല, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ഏതെങ്കിലുമൊക്കെ ബിംബങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന് വേണ്ടി അറുക്കപ്പെടുന്നതും അതും പാടില്ല എന്നതാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ അധ്യായത്തിന്റെ കാര്യം വളരെ വ്യക്തമാണ്. അറവുകൾ അള്ളാഹു തആലക്ക് വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ, ബലി അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. എന്നാൽ ഈ അധ്യായത്തിൽ കാഫിറുകളോട് സാദൃശ്യപ്പെടുന്ന രൂപത്തിൽ അവനറുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അറുക്കുക എന്നുള്ളത് അത് പാടില്ല. അതവർ നിലവിൽ അറുത്തുകൊണ്ടേയിരിക്കുന്ന സ്ഥലത്താണെങ്കിലും ശരി, ഇനി അതല്ല നേരത്തെ അങ്ങനെ ഒരു അറിവ് അവിടെ ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങനെ ഒരു അറിവ് ഇപ്പോൾ അവിടെ നടക്കുന്നില്ല, അതവർ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ ഇല്ല. എന്നിരുന്നാലും ശരി, നേരത്തെ അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നതാണ് എങ്കിൽ പോലും അവിടെ പോയി നമ്മൾ അറക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, ചില സ്ഥലങ്ങളിൽ ആടുകളെയും മറ്റുമൊക്കെ നേർച്ചയാക്കി ചില പ്രത്യേക കബറിൻ്റെ അടുക്കൽ പോയി അറക്കുന്നവരുണ്ട്. പുള്ളാളത്തൊക്കെ ആളുകൾ കൊണ്ടുപോകാറുണ്ട്. ഇവിടുന്ന് ആടിനൊക്കെ അറുത്തിട്ട് ആടിനൊക്കെ കൊണ്ടുപോയി ഉള്ളാളത്ത് കൊണ്ടുപോയി നേർച്ചയാക്കി അവിടെ കൊണ്ടുപോയി അറക്കും. അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രത്യേകമായ ഏതെങ്കിലുമൊക്കെ വലീൻ്റെ ദർഗയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി അറുക്കും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ ആ സമയത്തിനോട് നമ്മൾ യോജിച്ചു കഴിഞ്ഞു. അവരും അറുക്കുന്നത് ഒരേ സമയമാണ്, നമ്മളും അറുക്കുന്നത് ഒരേ സമയമാണ്. ഇനി അതല്ല, അവർ എത്രയോ കാലം മുമ്പേ അങ്ങനെയുള്ള അറവും മറ്റുമൊക്കെ നിർത്തിയിട്ടുണ്ട്, ഇപ്പം അങ്ങനെ അവിടെ ഒരു പരിപാടി ഇല്ല എന്നിട്ടാണ് നമ്മൾ കൊണ്ടുപോയി അറക്കുന്നത് എങ്കിൽ ആ അറക്കുന്ന സ്ഥലത്തിനോട് നമ്മൾ യോജിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും നമുക്ക് യോജിക്കാൻ പാടില്ല. അറക്കുന്ന സമയവും അറക്കുന്ന സ്ഥലവും, ഇത് രണ്ടും അള്ളാഹു അല്ലാത്തവർക്ക് അറക്കപ്പെടുന്ന സ്ഥലമാണ് എങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഇത് ഹറാമാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനാണ് അറക്കുന്നത് എങ്കിൽ പോലും ഈ അറക്കപ്പെടുന്ന സ്ഥലം അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് ഹറാമാണെന്ന് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്, അത് പിന്നീട് വലിയ ശിർക്കിലേക്ക്, നീ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി തന്നെ അറക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കാരണം അവിടെ ചെന്ന് നീ ഇങ്ങനെ അറക്കാൻ തുടങ്ങുന്ന സമയത്ത് പിശാജ് സ്വാഭാവികമായും നിന്റെ കൽബിൽ ചില നിയത്തുകൾ ഇട്ട് തരും. ഇവിടെ ഇങ്ങനെ അറക്കുന്നത് കൊണ്ട് നിനക്ക് ചില കാര്യങ്ങൾ കിട്ടും, ചില ബറക്കത്തുകൾ കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുടെ എന്തെങ്കിലുമൊക്കെ ഹൈറ് നിനക്ക് ലഭിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷർറ് ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്ന വിഗ്രഹം, അതല്ലെങ്കിൽ ഈ സ്ഥലത്തുണ്ടായിരുന്ന ഖബറിലുള്ള വ്യക്തി, അയാൾ നിനക്ക് നീക്കിത്തരും പോലെയുള്ള നന്മ തിന്മകൾ വരുത്തുവാൻ അല്ലെങ്കിൽ ബറക്കത്തുകൾ നൽകുവാൻ ഈ സ്ഥലത്തിനോ ഈ സ്ഥലങ്ങൾക്കോ കഴിവുണ്ടാകും എന്നുള്ള വിശ്വാസം പതിയെ പതിയെ ഹൃദയത്തിലേക്കെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ശിർക്കുൻ അസ്ഗറാണ്, അതിലേക്ക് അടുക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം അറുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ അറുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ ഹദീ ഇൻഷാല്ലാ ഇതിൽ അങ്ങനെയുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, ഈ അറവ് ഇത് പല കാര്യങ്ങളിലേക്കും നയിക്കുന്നതാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ശിർക്കിലേക്ക് എത്തുന്ന അവസ്ഥ നമുക്കുണ്ടാകും. പിശാച് നമ്മളെ വസ്വാസ് ഉണ്ടാക്കിയിട്ട് പിന്നീട് നമ്മൾ തന്നെ ശിർക്കിലേക്ക് പതിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇനിയല്ല, നമ്മൾ നല്ല ഉറച്ച ഈമാനക്കുണ്ട് എന്ന് കരുതിയാലും ശരി, ഇതെന്താണ് സംഭവിക്കുക? മറ്റുള്ള വിവരമില്ലാത്ത ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കിതിലെന്തോ ഒരു ഖൈറുണ്ട് എന്ന് തോന്നും. ഇപ്പൊ നമ്മൾ പോയി ഒരു ദർഗയുടെ അടുക്കിലേക്ക് പോയി അറക്കുകയാണ്, നമ്മൾ നല്ല തൗഹീദൊക്കെ ഉള്ള ആളാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുകയൊന്നുമില്ല, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ശരി, നമ്മൾ പോയി അവിടെ നിന്ന് അറക്കുന്ന സമയത്ത് ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ എന്താണ് വിചാരിക്കുക? ആ, ഇയാളൊക്കെ ഇവിടെ വന്ന് അറക്കുന്ന ഉണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യമുണ്ടാകും, എന്തോ ഒന്നില്ലാതെ ഇവിടെ വന്നിട്ട് അങ്ങനെ അറക്കൊന്നുമില്ല. അങ്ങനെ പതിയെ പതിയെ ഇവിടെ വെച്ച് അറവ് നടത്തുക എന്നുള്ള ഒരു കാര്യം അത് ആരംഭിക്കും. അതല്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നിർത്തിയ ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ വീണ്ടും അങ്ങനെ അറിവ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? ആളുകൾ വീണ്ടും അത് ആരംഭിക്കും, അല്ലെ? തിന്മകൾ പെട്ടെന്ന് ആരംഭിക്കും. നന്മകൾ കൽപ്പിക്കുന്ന അത്ര പ്രയാസമില്ല ഒരാൾക്ക് തിന്മക്കുള്ളൊരു വഴി കാണിച്ചു കൊടുക്കാൻ. നന്മകൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണിച്ചു കൊടുത്താലേ ചിലപ്പോൾ ആളുകൾ അതിന്റെ വഴിയിലേക്ക് വരും, അതും വളരെ കുറവായിരിക്കും. പക്ഷെ തിന്മകൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട്, കാരണം തിന്മകളിലേക്ക് നയിക്കാൻ പിശാച് സദാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു ഏണി വെച്ചു കൊടുക്കുന്ന പണി മാത്രമായിരിക്കും നമുക്കുണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ കൂട്ടം കൂട്ടമായി പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള ഹറാമുകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് വരും. നമ്മൾ വളരെ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇതുവരെ ഇല്ലാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ ഒരാളിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അടുത്ത വർഷമാകുമ്പോഴേക്കും അവിടെ ഒരു ഉത്സവമായി അത് പഴയകാലത്തെ ഓർമ്മിക്കലായി അങ്ങനെ പല രൂപത്തിലുള്ള ഇബാദത്തുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ ചെല്ലും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവും അവിടെയുണ്ട്. നമ്മൾക്ക് ഹൃദയത്തിൽ നല്ല ഈമാനോടുകൂടിയാണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ വഴിപഴപ്പിക്കാൻ കാരണമാകും, ഇത്തരം സ്ഥലത്ത് പോയി നമ്മൾ ഇബാദത്തുകൾ എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അങ്ങനെ ആളുകൾ ഇബാദത്തിൽ ഹറാമുകളിലേക്ക് ശിർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പാപഭാരവും കൂടി നമ്മൾ വഹിക്കേണ്ടി വരും. കാരണം ദീനുൽ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്, ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ആരെങ്കിലും ഒരാൾ ഒരു നന്മ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നന്മ ആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തവനും പ്രതിഫലമുണ്ട്, ഇയാളുടെ പ്രവൃത്തി കണ്ട് ആരെല്ലാം അത് ചെയ്തുവോ അതിനുള്ള പ്രതിഫലവും ഈ ആദ്യം കാണിച്ചു കൊടുത്ത ആൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് തിന്മ. തിന്മ ഒരാൾ ചെയ്തു, അയാളെ കണ്ടിട്ട് ധാരാളം ആളുകൾ ആ തിന്മയിലേക്ക് വന്നാൽ തിന്മ ചെയ്തതിനുള്ള ശിക്ഷയും ഇയാൾക്കുണ്ട്, മറ്റുള്ള ആളുകൾ ചെയ്ത ശിക്ഷയും, കാരണം ഇയാളാണ് അത് കാണിച്ചു കൊടുത്തത്, അതിനുള്ള ശിക്ഷയും കിട്ടും. അപ്പൊ ഇവിടെ പിന്നീട് ആളുകൾ വന്ന് പിഴക്കുന്ന എല്ലാ കാര്യത്തിന്റെയും ഉത്തരവാദിത്വം ഇയാൾക്കായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു താലയെ ധിക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹു താലയിൽ ശുർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് പോയി നമ്മൾ അള്ളാഹുവിന് വേണ്ടി തന്നെയാണെങ്കിൽ പോലും ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഇനി അതൊന്നുമില്ല, പണ്ഡിതന്മാർ പറഞ്ഞതാണ്, നേരത്തെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടൊന്നുമില്ല, സാധാരണ ഒരു ഖബറിന്റെ അടുക്കൽ, മുസ്ലിമീങ്ങളുടെ ഒരു പൊതു ഖബറിന്റെ അടുക്കൽ പോയി. പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നു, മദീനയിൽ ബക്കയിന്റെ അടുത്ത് പോയി ഒരാളൊരു അറവ് നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെയും പണ്ഡിതന്മാരത് ഹറാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ശുർക്കുൻ അസ്കറാണെന്ന് പറഞ്ഞിട്ടില്ല, കാരണം മറ്റ് ആരാധനകളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണത്? കാരണം ഇങ്ങനെ ഒരു രൂപത്തിൽ ഇബാദത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും, ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അറക്കുന്നതിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം നമുക്കുണ്ടാകും, നമ്മുടെ അറിവിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകം ഫദ്ല്, പ്രത്യേകം ശ്രേഷ്ഠത നമുക്കുണ്ടാകും. ഇങ്ങനെയുള്ള വ്യത്യാസം, ഇങ്ങനെയുള്ള വിഷയം ആളുകൾക്ക് ഉണ്ടാകും, ഇങ്ങനെ ഒരു വിശ്വാസം ആളുടെ മനസ്സിൽ ഉണ്ടാകും, അതൊരു ബിദ്അത്തായി പിന്നീട് തീരുകയും ചെയ്യും. പതിയെ പതിയെ അതൊരു ബിദ്അത്തായി മാറും. അതുകൊണ്ട് അതും പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ അധ്യായത്തിൽ ഒരു ആയത്തും ഒരു ഹദീസും മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവ് കൊടുത്തിട്ടുള്ളത്. എന്താണുള്ളത് നോക്കാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാ, ഗ്രന്ഥകാരൻ പറഞ്ഞു, വഖൗലില്ലാഹി തആല ലാ തഖും ഫീഹി അബദ അൽ ആയ, സൂറത്തു തൗബയിലെ ഒരു ആയത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്താണ് അതിൽ പറയുന്നത്? ലാ തഖും ഫീഹി അബദ, താങ്കൾ ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ നിന്ന് നിസ്കരിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഒരിക്കലും താങ്കൾ അവിടെ പോയി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്. അൽ ആയ എന്ന് കൊടുത്തിട്ടുണ്ട്, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അങ്ങനെ അൽ ആയ എന്ന് കൊടുത്താൽ അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്മിലിൽ ആയ, ആയത്തിൽ നിന്ന് പൂർണ്ണമായി വായിക്കുക, പൂർത്തീകരിക്കുക, എന്നാലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പിടികിട്ടുകയുള്ളൂ. സൂറത്ത് തൗബയിലെ തൊട്ടു മുമ്പുള്ള 107-ാമത്തെ ആയത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതെന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. മസ്ജിദു ദിറാറിനെ കുറിച്ചിട്ടാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. അത് മദീനയിൽ മറ്റൊരു സ്ഥലത്തായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുനാഫിഖുകൾ മറ്റൊരു മസ്ജിദ് നിർമ്മിക്കുകയുണ്ടായി. ആ മസ്ജിദ് നിർമ്മിക്കുകയും അവരതുമുഖേന ഉദ്ദേശിച്ചത് മുസ്ലിമീങ്ങളുടെ സ്വഫിനെ ഭിന്നിപ്പിക്കണം, മുസ്ലിമീങ്ങളുടെ നിലവിലുള്ള സ്വഫിനെ ഭിന്നിപ്പിക്കണം. അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയിൽ അവരുടെ കപട വിശ്വാസികളുടെ ചർച്ചകളും അവർക്ക് വേണ്ട തയ്യാറെടുപ്പുകളും ഒന്നും നടത്താൻ സാധിക്കുകയില്ല. അവിടെ മുഅ്മിനീങ്ങളായ സഹാബത്തുണ്ട്, അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ട്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ മറ്റൊരു മസ്ജിദ് ഉണ്ടാകണം. എന്നാൽ അവർ പുറമേക്ക് മറ്റു പല കാരണങ്ങളാണ് അവർ പറഞ്ഞു വിട്ടത്. ഇവിടെയുള്ള രോഗികളായ ആളുകൾക്ക് മദീനയിൽ മസ്ജിദ് നബിയിലേക്കൊക്കെ വരാൻ പ്രയാസമുണ്ടാവും, അങ്ങനെ തണുപ്പുള്ള രാത്രിയിലും മറ്റുമൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാനൊക്കെ പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഒരു മസ്ജിദ് ഉണ്ടായാൽ അവിടെ നല്ല ഖൈറാണ്, ആളുകൾക്ക് ഇബാദത്തൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള മറ്റ് ന്യായങ്ങളാണ് പുറമേക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയും ചെയ്തു, താങ്കൾ ഇവിടെ വന്ന് നിസ്കരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് കിട്ടി, അങ്ങനെ ആകുമ്പോൾ ആ മസ്ജിദിനൊരു ഫദൽ ഉണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു എന്നാണ്. അവിടുന്ന് യഥാർത്ഥത്തിൽ മദീനയിൽ ഉണ്ടായിരുന്നില്ല, അവിടുന്ന് തബൂക്കിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിലാണ് ഇങ്ങനൊരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ള അതിനുള്ള ക്ഷണവുമൊക്കെ അവിടുന്ന് അറിയുന്നത്. പിന്നീട് അവിടേക്ക് എത്തുന്നതിന്, തിരിച്ച് മദീനയിലേക്ക് എത്തുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ അള്ളാഹു തആല വഹി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ മസ്ജിദിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത്, എന്താണ് ഈ മസ്ജിദ് നിർമ്മിച്ചതിന്റെ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹു തആല വഹി കൊടുത്തു. സൂറത്തു തൗബയിലുള്ള ഈ ആയത്തിറക്കി. എന്താണ് ആയത്തിൽ പറഞ്ഞത്? വല്ലദീന തഖദു മസ്ജിദൻ ദിറാറ, മസ്ജിദൻ ദിറാറിനെ സ്വീകരിച്ച ആളുകൾ അവരെന്താണ്? വകുഫ്റം വതഫ്രീഖം ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. അവർ ഇത് ദ്രോഹബുദ്ധിയാൽ ഉണ്ടാക്കിയതാണ്, മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ കുഫറും അതുപോലെ തന്നെ വിശ്വാസികൾക്കിടയിൽ ഭിന്നതയും ഉണ്ടാക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അവർ അള്ളാഹു തആലയോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് താവളം കൂടി ഉണ്ടാക്കി കൊടുക്കാനാണ്. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു, ഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. അല്ലെ, മുശ്രിക്കുകളായ ആളുകൾ ഉണ്ടാവും, അവർക്ക് മദീനയിൽ വന്നാൽ ഒരു താവളമായിട്ട് അങ്ങനെ എല്ലാ ഷർറുകളും ഒരുമിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു മസ്ജിദാണ് മസ്ജിദു ദിറാർ. അള്ളാഹു തആല പറഞ്ഞു, വലയുഹ്ലിഫുന്ന ഇൻ അറദന ഇല്ലൽ ഹുസ്ന. അവർ ആണയിട്ട് പറയും, സത്യം ചെയ്ത് പറയും, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയും. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷിയാണ്, അവർ കളവാണ് പറയുന്നത്. അല്ലെ, മുനാഫിക്കുകൾ അങ്ങനെയാണ്, അവർ പുറമേക്ക് ദീനിന്റെ ഹൈറുകൾ ഞങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ദീനിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇല്ലാത്ത പല ന്യായങ്ങളും ഇല്ലാത്ത പല നന്മകളും എടുത്തു പറയും. അള്ളാഹുവിന്റെ റസൂലിനാകട്ടെ ഗൈബ് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് പോകാമെന്ന് ഉദ്ദേശിച്ചതാണ്. കാരണം അവർ പുറമേക്ക് പറയുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ ഉള്ളിൽ എന്താണുള്ളത്, ലക്ഷ്യം എന്താണുള്ളത് എന്ന് നമുക്ക് പിടികിട്ടുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല വഹിയായിട്ട് ഇറക്കി കൊടുത്തത്. അവരുടെ ഉദ്ദേശം ഇന്നാലിന്നതാണ്, മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കി കൊടുക്കാനാണ്. അള്ളാഹുവിനും അവന്റെ റസൂലിനുമെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾക്കുള്ള താവളമായി തീരും ഇത്, മുസ്ലിമീങ്ങളുടെ സ്വഫിനെ ഭിന്നിപ്പിക്കാനുള്ള ഉദ്ദേശം. ഇങ്ങനെ ധാരാളം ദുരുദ്ദേശങ്ങൾ ഈ മസ്ജിദ് പണിയുന്നതിന്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ ആ പണിഞ്ഞതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ലാ തഖും ഫീഹി അബദ, താങ്കൾ ഒരിക്കൽ പോലും അവിടെ ചെന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീ, അതിന്റെ ആരംഭത്തിൽ തന്നെ തഖ്വയുടെ അടിസ്ഥാനത്താൽ പണിയപ്പെട്ട മസ്ജിദ് അതാണ് താങ്കൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏറ്റവും നല്ല നന്മ അതിലാണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹ്ഹറു, അവിടെ ചില പുരുഷന്മാരുണ്ട്, ചില ആളുകളുണ്ട്, അവർ ശുദ്ധി കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അവരുടെ ഹൃദയത്തിൽ നിന്നും നിഫാഖിന്റെയും ഷിർക്കിന്റെയും മാസിയത്തുകളുടെയും അതുപോലെ ശരീരത്തിന്റെ നജസുകളും ഇതെല്ലാം തന്നെ ശുദ്ധിയെ കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ അവിടെ ഉണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അത്തരം ശുദ്ധി വരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിച്ച ലമസ്ജിദുൻ ഉസ്സിസ ഫീ അൽ തഖ്വ എന്നത് ഏത് മസ്ജിദാണ് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് മസ്ജിദു ഖുബയാണ്, മസ്ജിദ് നബിയുടെ അടുത്തുള്ള മറ്റൊരു മസ്ജിദാണ് മസ്ജിദു ഖുബ. വേറെ ചിലർ പറഞ്ഞു അത് മറ്റു പല തെളിവുകളുടെ അടിസ്ഥാനത്താൽ അത് മസ്ജിദുൻ നബവി തന്നെയാണ്. രണ്ടായാലും
കാര്യം ശരിയാണ്. ഇത് രണ്ടും തഖ്വയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ആദ്യം ഉണ്ടാക്കിയതാണ് മസ്ജിദ് ഖുബ, പിന്നീടാണ് മസ്ജിദ് നബവി ഉണ്ടാക്കുന്നത്. രണ്ടും തഖ്വയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ആദ്യ ദിവസം മുതൽ ഉണ്ടാക്കിയിട്ടുള്ള മസ്ജിദാണ്. അപ്പൊ ആ മസ്ജിദുകളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് ഈ മസ്ജിദിലേക്ക് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് അല്ലാഹു തആല അറിയിക്കേണ്ട. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആളെ പറഞ്ഞയക്കുകയും ആ മസ്ജിദു ദിറാർ അത് പൊളിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഇവിടെ എന്താണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട ബന്ധം എന്താണ്? ലാ തഖും ഫീഹി അബദ എന്നതേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുല്ലാഹാബ് റഹിമഹുള്ള അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ആളാണ്. ഇമാം ബുഖാരി സ്വീകരിച്ച അതേ നിലപാടാണ്. അദ്ദേഹത്തിന്റെ ഹെഡിങ്ങും ചില സമയത്ത് അദ്ദേഹം കൊടുത്ത തെളിവും ഒരു തുടക്കക്കാരൻ ചിലപ്പോൾ വായിച്ചാൽ എന്താണ് ഇതിന്റെ ബന്ധം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എന്നാൽ നല്ല ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ആയത്തിന്റെ വിശദീകരണവും ആഴത്തിലുള്ള അർത്ഥവും മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബന്ധം മനസ്സിലാക്കും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അധ്യായത്തിൽ പറഞ്ഞത് അള്ളാഹു താലക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണെങ്കിൽ കൂടി, അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യപ്പെടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ആ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ല, ആ രൂപത്തിലുള്ള ഒരു ഷർറായ സ്ഥലത്ത് ഖൈറിന്റെ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാഹ്യമായി ഖൈറിന്റെ കാര്യമാണ്, കാരണം നിസ്കാരമാണ് നടക്കുക. നമ്മൾ പോയി ചെയ്യുന്നതും നിസ്കാരം തന്നെയായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയാലും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല നിസ്കാരം തന്നെയാണ് നിർവഹിക്കുക. പക്ഷേ അത് ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം വേറെയാണ്. അവിടെ താങ്കൾ നിസ്കരിച്ചാൽ പിന്നീട് അതിന്റെ ലക്ഷ്യം നിർവഹിക്കുന്ന പണിയിലായിരിക്കും താങ്കൾ അതിനുവേണ്ടി മുൻകൈയെടുക്കുക. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റ് സഹാബത്തും വരും. സ്വാഭാവികമായി അവർ മുനാഫിക്കുകളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾ ഭിന്നിപ്പുണ്ടാകും, ഉപദ്രവങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനാണ് എങ്കിൽ പാടില്ല. അത് അള്ളാഹുവിനുള്ള ഇബാദത്താണെങ്കിൽ കൂടി അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന് ധിക്കരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നിർവഹിക്കുന്നതെങ്കിൽ അത് പാടില്ല. ഇവിടെ പ്രത്യേകിച്ചും നിഫാഖാണ്, പൂർണ്ണമായ മുനാഫിക്കുകളാണ്. ദീനിന് ബാഹ്യമായി മാത്രം ദീന് പുറത്തേക്ക് കാണിക്കുന്ന, എന്നാൽ ഉള്ളിൽ തികച്ചും കുഫർ മാത്രമുള്ള ആളുകളാണ് ഈ മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അത് പാടില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സ്ഥലമായാലും പണ്ഡിതന്മാർ പറയുന്നു ആ രൂപത്തിലുള്ള ബിദ്അത്തിന് വേണ്ടി അല്ലെങ്കിൽ ഷിർക്കിന് വേണ്ടി അതിന്റെ പ്രചാരത്തിന് വേണ്ടി മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടാൽ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ സഹായകമാകുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതിന് ഉദ്ദേശം തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് വളരെ അറിയപ്പെടുന്ന കാര്യമാണ് ഖാദിയാനികളുടെ മസ്ജിദ്, അല്ലെ അങ്ങനെ മസ്ജിദ് അഹമ്മദിയ എന്നൊക്കെ പറഞ്ഞ മസ്ജിദ് ഉണ്ടാകും. നമ്മൾ അവിടെ പോയി നിസ്കരിക്കാൻ പാടില്ല, കാരണം അവര് കുഫാറുകളാണ്, ദീനുൽ ഇസ്ലാമിന്റെ പുറത്താണ്. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം മറ്റൊരു റസൂലുണ്ട് എന്ന് വാദിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അത്തരം മസ്ജിദ് അത് മുസ്ലിം ഭരണാധികാരികൾ ഉണ്ട് എങ്കിൽ അത് പൊളിക്കപ്പെടേണ്ട മസ്ജിദുകളാണ്. കാരണം അതുകൊണ്ട് ദീനിന് ഷറുണ്ടാക്കാനാണ്, കുറെ മുസ്ലിമീങ്ങളെ ദീനിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രമാണത്. അവരുടെ ക്ലാസുകൾ നടത്താൻ ആ രൂപത്തിൽ ആളുകളെ കുഫറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കേന്ദ്രമാണ് ഓരോ സ്ഥലങ്ങളിലും അവർ നിർവഹിക്കുന്നത്. അല്ലെ, ഓരോ നാട്ടിലും ഉണ്ടാവും ഒരു മസ്ജിദ്, അവർ നിർമ്മിക്കും, പിന്നീട് അതിലേക്ക് ആളുകൾ കൂട്ടും. അതാണ് അവർ ചെയ്യുന്ന കാര്യമായ പണി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ പാടില്ല. ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കണം. നേരത്തെ കൂടി, ഇപ്പോഴല്ല, നേരത്തെ തന്നെ ഷിർക്ക് ചെയ്തിട്ട് പിന്നീട് ഒഴിവാക്കിയൊരു സ്ഥലത്ത് പോലും പോകാൻ പാടില്ല എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ തന്നെ ഷിർക്കുണ്ട് എങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നിലവിൽ തന്നെ ഷിർക്ക് കൊണ്ട് നടക്കുന്ന, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുന്ന അങ്ങനെയുള്ളൊരു ഇബാദത്തിന്റെ സ്ഥലമാണെങ്കിലോ അവിടെ അടുക്കാൻ പറ്റുമോ? വളരെ വ്യക്തമാണ്, അവിടെ അടുക്കാൻ പറ്റില്ല. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസ് അൻസാബിത് ബിൻ അദ്ദഹാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നദറ റജുലുൻ അൻ യൻഹറ ഇബിലൻ ബിബുവാന, ഒരു വ്യക്തി ബുവാന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് കുറച്ചൊട്ട ഒട്ടകങ്ങളെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കി. ഒരു വ്യക്തി ബുവാന എന്ന് പറയുന്ന ഒരു പ്രദേശം, അതെവിടെയാണ് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് യലംലമിന്റെ അടുത്താണ്, അഥവാ യമൻകാർക്കുള്ള മീഖാത്താണ് യലംലം, അവിടെ അതിന്റെ അടുത്താണ്. ഇന്ത്യക്കാരും ചിലപ്പോൾ അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ മീഖാത്തായി വരും, അതിന്റെ അടുത്താണെന്ന് പറഞ്ഞു. വേറെ ചിലർ യമ്പ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്താണെന്ന് പറഞ്ഞു. ഏത് തന്നെയാലും ബുവാന എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ്. ഇയാൾ ഇബിൽ, ഒട്ടകങ്ങൾ, ഇബിൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, ഒട്ടകങ്ങൾ എന്നാണ് അർത്ഥം. അതിന് അതേ വാക്കിൽ ഒരു ഏകവചനമില്ല. ഏകവചനം ഉണ്ടെങ്കിൽ ബഈർ എന്ന് പറയും. ബഈർ എന്ന് പറഞ്ഞാൽ ഒട്ടകൻ, ഇബിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ, ബഹുവചനമാണ്. അപ്പൊ കുറച്ച് ഒട്ടകങ്ങൾ അറുക്കുവാൻ ഒരു വ്യക്തി നിയത്താക്കി, നേർച്ചയാക്കി. ആരാണ് ആ വ്യക്തി എന്നൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ചില ഗ്രന്ഥങ്ങളിൽ ചില റിവായത്തുകളിലൊക്കെ അത് ആ വ്യക്തിയെ കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. കുർദും എന്നാണ് അയാളുടെ പേര് എന്നൊക്കെ വന്നിട്ടുണ്ട്. ആരായാലും അയാളിങ്ങനെ ഒട്ടകങ്ങളെ നേർച്ചയാക്കി, അവിടെ വെച്ചിട്ട് അറക്കണം എന്ന് നേർച്ചയാക്കി. നേർച്ചയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നേർച്ചയാക്കിയതിന് ശേഷം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫസഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നേർച്ചയാക്കട്ടെ എന്നുള്ള വിഷയം, അങ്ങനെ അവിടെ ഞാൻ നേർച്ചയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവിടെ പോയി അറുക്കട്ടെ എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അല്ലെ, സഹാബത്ത് അങ്ങനെയാണ്, അവരെ അമലുകൾ ചെയ്യുന്നതിന് മുമ്പേ ചോദിക്കും, അതാണ് അവരുടെ രീതി. അങ്ങനെയാണ് നമ്മളും വേണ്ടത്, ഒരു പണിയെടുക്കുന്നതിന് മുമ്പ്, ഇബാദത്തായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം. അല്ലാതെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയി എന്ന് ചോദിക്കല്ല വേണ്ടത്. മറിച്ച് ഇബാദത്തുകളുടെ അസല് അത് മന്നാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. തെളിവുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ, തെളിവുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്ത് നേർച്ചയാക്കിയിട്ടുണ്ട്, അങ്ങനെയല്ല പിന്നീടല്ല ചോദിക്കേണ്ടത്. മറിച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് വിവരമുള്ള ആളുകളോട് ചോദിക്കുക. അദ്ദേഹം ചോദിച്ചു, അങ്ങനെ അവിടെ വെച്ച് അറക്കട്ടെ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഹൽ കാന ഫീഹ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്, അവിടെ ജാഹിലിയത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന വല്ല വസനും വല്ല ബിംബവും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്, വല്ല പ്രതിഷ്ഠയും ഉണ്ടായിരുന്നോ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്താണ് വസൻ എന്ന് പറഞ്ഞാൽ, വസനും സനമും തമ്മിൽ വ്യത്യാസമുണ്ട്. സനം എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളുള്ള, അതോ കൊത്തി ഉണ്ടാക്കപ്പെട്ട പ്രത്യേക രൂപങ്ങളുള്ളതിനാണ് സനം എന്ന് പറയുക. ഒരു മനുഷ്യന്റെ രൂപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആളുകളുടെ രൂപത്തിലൊക്കെ, മൃഗത്തിന്റെയൊക്കെ രൂപത്തിലൊക്കെ ആളുകൾ ആരാധിക്കും. അപ്പൊ അങ്ങനെ കൃത്യമായി കൊത്തി ഉണ്ടാക്കിയ ഒരു സൂറയുള്ള, ഒരു ചിത്രമുള്ളതിനാണ് സനം എന്ന് പറയുക. എന്നാൽ വസൻ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക കോലമോ ചിത്രമോ ഒന്നും വേണ്ട. അപ്പൊ ഒരാള് കല്ലിനെ ആരാധിക്കുന്നു, കല്ലെങ്ങനെ എന്തെങ്കിലുമൊക്കെ കോലത്തിലുള്ള കല്ലായിരിക്കും, അങ്ങനെയുള്ള കല്ലിനെ ആരാധിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ഒരു പ്രത്യേക കോലമൊന്നും ഉണ്ടാവില്ല, അവിടെ പോയി അതിനെ ആരാധിക്കും, അതെല്ലാം വസനുകളാണ്. അങ്ങനെ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. നേരത്തെ മുശ്രിക്കുകൾ വന്നിട്ട് അങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാലു ല, അപ്പോൾ കുറച്ച് ആളുകളുണ്ട് അവിടെ, അവർ പറഞ്ഞില്ല അങ്ങനെയൊന്നും ഉള്ളൊരു സ്ഥലമൊന്നല്ല, അങ്ങനെ അറിയപ്പെട്ട ഒരു സ്ഥലമല്ല ബുവാന എന്നവർ പറഞ്ഞു. അവിടുന്ന് വീണ്ടും ചോദിച്ചു, ഫഹൽ കാന ഫീഹ ഈദും മിൻ അയ്യാദിഹിം, എന്നെ അങ്ങനെ ആരാധന ഒന്നും നടന്നിട്ടില്ല, പക്ഷെ മുശ്രിക്കുകളുടെ പല ആഘോഷങ്ങളും നടക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ, വർഷാവർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിലേക്ക് തന്നെ ആവർത്തിച്ചു വരുന്ന അതൊക്കെ ഈദാണ്. അപ്പൊ അങ്ങനെയുള്ള വല്ല ഈദുകളും ആഘോഷങ്ങളും നടത്തിയിരുന്ന സ്ഥലമായിരുന്നോ ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവർ അതിനും പറഞ്ഞു, ഖാലുല്ല, ഇല്ല എന്ന് പറഞ്ഞു. ഫഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔഫി ബിനദ്രിക്, എങ്കിൽ നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കൊള്ളുക. ഫഇന്നഹു ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ വലാ ഫീ മാ ലാ യംലിക്കു ഇബ്നു ആദം, കാരണം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരാൾക്ക് നേർച്ചയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മനുഷ്യന് കഴിവില്ലാത്ത കാര്യമാണ് അവൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതില്ല, ഇവിടെ പൂർത്തിയാക്കണം, കാരണം നിനക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പാഠവുമായിട്ടുള്ള ബന്ധം അവിടെയാണ്, ഇതാണ്. കാരണം രണ്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിലേതെങ്കിലും ഒന്നിന് സഹാബത്ത് ശരി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് അറക്കാൻ അനുമതി കൊടുക്കുമായിരുന്നില്ല. ഒന്ന്, നേരത്തെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അവിടെ ഇബാദത്ത് നടക്കാറുണ്ടായിരുന്നോ, അവരുടെ ബിംബങ്ങളെയോ വിഗ്രഹങ്ങളെയോ അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നോ? ഇപ്പൊ അവിടെ ഇല്ല, ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണും, കാണേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല, നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ വിഗ്രഹം ഒന്നും വേണ്ട, അങ്ങനെ മുശ്രിക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം ഉണ്ടാവും, അവിടെ പതിവായി നടത്തുന്ന ആഘോഷങ്ങൾ നടത്തപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിൽ, എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുമായിരുന്നില്ല. ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഔഫി ബിനദ്രിക്, നീ നിന്റെ നേർച്ച അത് നിറവേറ്റിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ അവിടെ അള്ളാഹുവിനെ ആരാധിക്കപ്പെടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇപ്പോ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച കൊടുക്കുന്ന, അള്ളാഹു അല്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണ്? പണ്ഡിതന്മാർ ഇതിനെ ഖിയാസാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളതായി കാണാൻ സാധിക്കും. അള്ളാഹു അല്ലാത്ത ആളോട് പ്രാർത്ഥിക്കുന്ന മക്ബറകൾ, ദർഗകൾ, അവിടെ പോയിട്ട് ഒരു മുസ്ലിം ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഈ ഹദീസ് വളരെ വ്യക്തമായ തെളിവാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അത് അള്ളാഹുവിന്റെ സുജൂദായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഖുർആൻ പാരായണമായിരിക്കും, ഒക്കെ അള്ളാഹുവിനായിരിക്കും. ആണെങ്കിൽ പോലും ഇത്തരം സ്ഥലങ്ങളിൽ പോയി അത് നിർവഹിക്കാൻ പാടില്ല. കാരണം അത് അവിടെ ഇപ്പോഴും അത് ലൈവായിട്ട് അവിടെ ആ ശിർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നേരത്തെ നിർത്തിയിട്ടില്ല, നേരത്തെ നിർത്തിയ സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അത്തരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുക? അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇനി അതല്ല, അവരങ്ങനെ ആഘോഷപരമായി നടത്തിയിരുന്ന, ആഘോഷങ്ങൾ നടത്തിയിരുന്ന സ്ഥലത്താണെങ്കിൽ പോലും അവിടെയും നമുക്ക് പോയി എന്ത് ചെയ്യാൻ പാടില്ല? ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇവിടെ വന്നു, ഔഫി ബിനസ്രിക്, നീ നിന്റെ നസർ നിറവേറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് വാജിബാണ് എന്നാണോ, അല്ല അനുവാദമുണ്ട് എന്നാണോ? പണ്ഡിതന്മാർ പറയുന്നു ആ ഒട്ടകങ്ങളെ അറുക്കുക എന്നുള്ളത് ഇനി നിനക്ക് വാജിബായി തീർന്നു, അല്ലെ? അതാണ് നസറിന്റെ പ്രത്യേകത. നസറുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ അധ്യായം അടുത്തതായി ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ നസർ, നേർച്ച എന്ന് പറയുന്നത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. പണ്ഡിതന്മാർ അതിനെ മക്രൂഹിന്റെയും ഹറാമിന്റെയും ഇടയിലാണ് വിധികൾ പറഞ്ഞതായി കാണുന്നത്. ഒന്നുകിൽ കറാഹത്താണ്, ചെയ്യുന്നത് അത്ര നല്ലതല്ല. രണ്ട്, അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇൻഷാഅല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിലക്കിയ ഹദീസുകൾ നമുക്ക് പിന്നീട് കേൾക്കാം. എന്തായാലും അതിനിടയിലാണ് അതിന്റെ വിധി. അത് മുസ്തഹബായ പുണ്യകരമായ ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഒരാൾ നേർച്ചയാക്കിയാലോ, അതുകൊണ്ട് അയാൾ എന്താണ് ചെയ്യുന്നത്? സുന്നത്തായ ഒരു പ്രവൃത്തി അയാൾ വാജിബാക്കുകയാണ്. സുന്നത്തായ ഒരു പ്രവൃത്തി വാജിബാക്കുകയാണ്. ഒരാള് പറയാണ് നാളെ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്, പക്ഷെ ഞാൻ നാളെ നോമ്പെടുക്കുമെന്ന് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് റമദാൻ മാസത്തെ നോമ്പ് പോലെ അത് നിർബന്ധമായി തീരും. നാളെ നിർബന്ധമായി നേർച്ച നോറ്റാലേ പറ്റുള്ളൂ. അല്ലെ, ചില ആളുകൾ പറഞ്ഞ എല്ലാ മാസത്തിലും ആദ്യത്തെ 5 ദിവസം നോമ്പെടുക്കുമെന്ന് നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നോമ്പെടുത്തെടുത്തെടുത്ത് പിന്നീട് ചിലപ്പോൾ കഴിയാതെ വരും. അപ്പോഴായിരിക്കും അവർ ആളുകളോട് ചോദിക്കുക, പണ്ഡിതന്മാരെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക, ഞാനിങ്ങനെ നേർച്ചയാക്കിയത് ഇപ്പൊ കഴിയുന്നില്ല എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. നേർച്ച എന്ന് പറയുന്നത് അത് പിശുക്കന്റെ സമ്പത്ത് അത് ഇല്ലാതാക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ച നിറവേറ്റുക എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഈ ഒട്ടകങ്ങളെ അറക്കൽ നിർബന്ധമായി തീരും. എന്നാൽ ബുവാന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അറക്കൽ നിർബന്ധമാണോ? അല്ല, അവിടെ വെച്ച് അറക്കൽ നിർബന്ധമൊന്നുമില്ല. അവിടെ വെച്ച് അറക്കൽ ഇപ്പോൾ ഇബാഹത്ത് കിട്ടിയിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ഈ ഒട്ടകങ്ങളെ മറ്റൊരു സ്ഥലത്ത് പോയി അറക്കുകയാണെങ്കിൽ അതാവാം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു, നേർച്ചയിൽ എന്ത് പാടില്ല എന്നുള്ളത്. എന്താണത്? ഫഇന്നഹു ലാ വഫാ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നദർ പാടില്ല എന്നുള്ളത്. എന്താണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നദർ പാടില്ല എന്ന് പറയുന്നത്? അടുത്ത അധ്യായത്തിൽ വിശദമായി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഒരാള് പറയുകയാണ് ഞാൻ നാളെ ഒരു ഹറാമായ ഒരു കാര്യം, ഒരു മോഷണമാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഹറാമായ ഒരു കച്ചവടമാകട്ടെ, അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധമാകട്ടെ, ഇതിന് നാളെ തുടക്കം കുറിക്കും എന്ന് ഒരാൾ നേർച്ചയാക്കുക. ഞാൻ അങ്ങനെ ഒരു ഹറാമ എന്ത് പ്രവൃത്തിയുമാകട്ടെ, ഏത് ഉദാഹരണം നമുക്ക് എടുക്കാം, അത് ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഫഇന്നഹു ലാ വഫാ ലിനദ്രിൻ ഫീ മഅസിയത്തില്ല, അവൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. കാരണം അങ്ങനെ ഒരു മഅസിയത്ത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു നേർച്ച അതില്ല, അങ്ങനെ ഒരു നേർച്ച ആവുകയില്ല, അങ്ങനെ ഒരു നേർച്ച അത് ആവുകയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. വലാ ഫീമാ ലാ യംലിക്കു ഇബ്നു ആദം, മനുഷ്യന് സാധിക്കാത്ത ചില കാര്യം, മനുഷ്യന് സാധിക്കാത്ത ചില കാര്യം. എന്താണ് മനുഷ്യന് സാധിക്കാത്ത ചില കാര്യം? ഉദാഹരണത്തിന് അവൻ പറയാണ് ഞാൻ ആകാശത്തു നിന്ന് പറക്കാൻ നേർച്ചയാക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവന് സാധിക്കാത്ത വലിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പല ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനും അവന് നേർച്ചയാക്കിയാൽ നേർച്ച വീടേണ്ടതില്ല, കാരണം അത് വീടാൻ സാധിക്കുകയില്ല. എന്നാൽ അതല്ലാത്ത അള്ളാഹുവിനെ പുണ്യമായി അനുസരിക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്തു, നോമ്പെടുക്കണമെന്ന് നേർച്ച ചെയ്തു, എന്തെങ്കിലുമൊക്കെ സമ്പത്ത് ദാനം ചെയ്യണമെന്ന് നേർച്ച ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മക്കത്തേക്ക് പോകണം, മദീനയിലേക്ക് പോകണം, ഉംറ ചെയ്യണം, അല്ലെ, ഒരാൾക്ക് ഉംറ ചെയ്തതാണെങ്കിൽ പിന്നീടുള്ള ഉംറകളെല്ലാം സുന്നത്താണ്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തതാണെങ്കിൽ പിന്നീടുള്ള ഹജ്ജുകളെല്ലാം സുന്നത്താണ്, അങ്ങനെ ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിലുള്ള നേർച്ചയാണ് എങ്കിൽ അയാൾക്ക് അത് നിറവേറ്റൽ നിർബന്ധമാകും ഇനി അതല്ലാത്ത നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത അധ്യായത്തിൽ നമുക്ക് നേർച്ചയുമായി വിശദമായിട്ട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അവൻ ആരാധിക്കുന്ന തൗഹീദിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.